കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുക. നേരത്തെ ഞാൻ ഓർപ്പിച്ചിരുന്നുവല്ലോ, 4 മുതൽ ഉള്ള അധ്യായങ്ങൾ പ്രായോഗിക ജീവിതത്തെ ഊന്നിപ്പറയുന്ന ഭാഗങ്ങളാണ്. ഉപദേശവും ജീവിതവും ഒന്നിച്ചു പോകുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. 5-ാം അധ്യായത്തിൽ കുടുംബബന്ധങ്ങൾ ഭദ്രതയോടുകൂടെ നീങ്ങേണ്ടതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ചേർന്നുള്ള ആ അനുഭവം എങ്ങനെ ആരോഗ്യപരമായി വളർത്താമെന്നുള്ളതാണ്. 5-ാം അധ്യായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയും പവിത്രതയും മഹത്വവും വിവരിച്ചിരിക്കുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മക്കൾ, അമ്മയപ്പന്മാർ, പിതാക്കന്മാർ, മക്കൾ എന്നുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അതിനാധാരമായി വായിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ യവന പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നല്ലോ. ഗ്രീസിൽ അപ്പൻ്റെ അധികാരമെന്ന് പറയുന്നത് 60 വയസ്സ് വരെയാണ്. റോമിലാണെങ്കിൽ അത് മരണം വരെയാണ്. അതിനുശേഷം അധികാരമൊക്കെ ആ കുടുംബത്തിലെ മൂത്ത മകന് കൈമാറും. ആ സമയം വരെ പിതാവ് സർവാധികാരിയായിരുന്നു. ജോലി ചെയ്യിക്കുവാനും ശിക്ഷിക്കുവാനും ചെയ്യുന്ന കുറ്റത്തിൻ്റെ കാരണമനുസരിച്ച് വേണമെങ്കിൽ ജയിലിലിടുവാനും അതിനുപരിയായി കൊല്ലുവാനുമുള്ള അധികാരം പിതാവിനുണ്ട്. എന്ന് വെച്ചാൽ ഏത് ശിക്ഷയും കൊടുക്കുവാനും അധികാരമുള്ള ഒരു വ്യക്തിത്വമാണ് പിതാവ്. ഒരു കുടുംബത്തിൽ മക്കളെ വിൽക്കുവാനുള്ള അധികാരം ഒക്കെ ആ കാലത്ത് വളരെയധികം എക്സസൈസ് ചെയ്തിരുന്നതായി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണല്ലോ അടിമ ചന്തകൾ തന്നെ ആ കാലങ്ങൾ വർദ്ധിച്ചത്. അടിമകളെ മാത്രമായിരുന്നില്ല, മക്കളെയും വിൽക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ യഹൂദ മതത്തിൽ മാതാപിതാക്കൾ വളരെയധികം മക്കളെ അഭ്യസിപ്പിക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. ദൈവിക അഭ്യസനത്തിൽ വളർത്തുന്ന ഒരു ചുമതല ഒരു കുടുംബത്തിൽ എൻ്റെ പിതാവിനുള്ളതായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഭവന അന്തരീക്ഷം അഭ്യസന രംഗമാക്കി തീർക്കുവാൻ പിതാക്കന്മാർ ശ്രദ്ധിക്കുമായിരുന്നു. അതാണല്ലോ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. സദൃശവാക്യം 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ബാല്യപ്രായത്തിൽ തന്നെ ദൈവിക അഭ്യസനം കൊടുക്കുവാൻ പിതാക്കന്മാർക്ക് ഉത്തരവാദിത്വം അന്നുണ്ടായിരുന്നു. പല ആളുകളും കതിരിൽ കൊണ്ട് വളം വെക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പ്രയോജനമില്ല. എല്ലാ മതത്തിൻ്റെ സമയങ്ങളും നാം ചെയ്യണം, എങ്കിൽ മാത്രമേ പ്രയോജനപ്പെടൂ. പ്രവർത്തന പുസ്തകത്തിൽ വളരെയധികം ഭാഗങ്ങൾ ഈ ചിന്ത തന്നെ ആവർത്തിക്കുന്നതായി നമുക്ക് കാണാം. പ്രവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവതിന് മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോട് കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. അപ്പൊ തലമുറ എന്നുള്ള ചിന്ത ഇവിടെ വ്യക്തമായി നമുക്ക് ഒരു തലമുറയെ കുറിച്ചുള്ള കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. മക്കളോട് മാത്രമല്ല, മക്കളോടും അവരുടെ മക്കളോടും. അപ്പോൾ വലിയ കാഴ്ചപ്പാടുള്ളവരായി ദൈവഭക്തിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദീർഘവീക്ഷണം പുലർത്തുന്ന നിലയിലായിരുന്നു യഹോവ ന്യായപ്രമാണം ഇസ്രായേലിന് കൊടുത്തിരുന്നത്. കാരണം ദൈവം ഇത്രയധികം അടുത്തിരുന്ന ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ? യഹോവയോട് വിളിച്ചപേക്ഷിച്ചപ്പോഴേക്കും അവർ ഇത്ര അടുത്തിരുന്നു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തലമുറയെക്കുറിച്ചുള്ള ഭാരമുള്ളവരായി, തലമുറയെക്കുറിച്ച് വളരെ കരുതലുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിലാണ് യഹൂദ മതത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ പുസ്തകം 6:7 വായിക്കുന്നു, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. 8 വാക്യം, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. വീണ്ടും വായിക്കുന്നു, അവയെ നിന്റെ വീടിന്റെ കട്ടലുകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതേണം. അപ്പോൾ ഇങ്ങനെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടെ കാണാം. 11:9 കാണുന്നു, യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിപ്പാനും ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ. അവിടെയും കാണുന്നത് അവരുടെ സന്തതിക്ക് കൊടുക്കുമെന്ന്, സത്യം ചെയ്ത ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് അവർക്ക് ഈ കൽപ്പനകളൊക്കെ പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. 32:32 അതിൻ്റെ 46 വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കാതക്കവണ്ണം ഞാനിന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. അപ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ദൈവത്തിൻ്റെ പ്രമാണം ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ള ചുമതല പിതാവിനുള്ളതായിരുന്നു. ഭൂമിയിലെ കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ എന്നൊക്കെ പലരും പറയുന്നതിന് കാരണം അവരോടുള്ള ഭയവും ആദരവും, അതുപോലെ തന്നെ അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നതിൻ്റെ പ്രാധാന്യവും ഒക്കെ വെളിവാക്കുന്ന പ്രസ്താവനയാണ്. ന്യായപ്രമാണത്തിൽ 5 കൽപ്പനയായി പുറപ്പാട് ദിവസം 20:12 ആവർത്തന പുസ്തകം 5:16 നമ്മൾ കാണുന്നത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും. അപ്പോൾ അവിടെയൊക്കെ കൽപ്പന കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ വ്യക്തമായ കൽപ്പനകൾ നമുക്ക് കാണാം. ഈ വേദഭാഗം ചേർത്ത് നമ്മൾ പഠിക്കണം. 6:1 നമ്മൾ വരുമ്പോൾ ചേർത്ത് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഒരു കുടുംബത്തിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എന്നുള്ള ബന്ധത്തിൽ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനം പഴയ നിയമത്തിലും അതോടൊപ്പം തന്നെ പുതുനിയമത്തിൽ അത് വളരെ അധികം ഡെവലപ്പ് ചെയ്ത് നമുക്ക് നൽകിയിരിക്കുന്നതായി കാണാൻ കഴിയുന്നു. അതാണ് 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. കൊലോസ് ലേഖനം 3:20 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ എന്ന് കാണുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോടാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, മാതാപിതാക്കളെ അനുസരിക്കണം, അത് ന്യായമല്ലോ, ന്യായമായ കാര്യം. ന്യായം പറയുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ലോജിക്കലി പല കാര്യങ്ങൾ അവർ പറയും, പലതും റീസണബിളാണ്. എന്നാൽ വേദപുസ്തകപ്രകാരം ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള കാര്യം ഇവിടെ വായിക്കുന്നത്, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർത്ത് പറയും, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. 10 കൽപ്പനകളിൽ 4 ദൈവത്തോടുള്ള ബന്ധത്തിലും പിന്നീടുള്ളത് മനുഷ്യരുള്ള ബന്ധത്തിലുമാണ്. അഞ്ചാമത്തേതെങ്കിലും ആദ്യ കൽപ്പന എന്നാണ് പുറപ്പാട് 20:12 നമ്മൾ വായിക്കുന്നത്. ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരുപ്പാനും നിനക്ക് നന്മയുണ്ടാകുവാനും ഏത് തലമുറയിലും ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പാഠമാണ്. കാലപ്പഴക്കം കൊണ്ട് ഇതിന് പ്രാധാന്യം കുറയുന്നില്ല. ഇത് പഴയനിയമകാലത്തേക്ക് മാത്രമുള്ള ഒന്നല്ല, ഇത് പുതുനിയമകാലത്തും വാഗ്ദത്തത്തോടുകൂടിയ കൽപ്പനയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഇത് പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ 6:1-3 വരെയുള്ള വാക്യങ്ങളിൽ കുഞ്ഞുങ്ങളോടുള്ള കൽപ്പനയാണ്. കൽപ്പന ഇത് ഒരു പ്രബോധനം പോലെ വേണമെങ്കിൽ എടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ഇത് ഇതൊരു കൽപ്പനയാണ്. 6:4 നമ്മൾ പ്രവേശിക്കുമ്പോൾ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. പിതാക്കന്മാരെ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് സമൂഹത്തിൽ അവർക്ക് അന്നുണ്ടായിരുന്ന പ്രധാന സ്ഥാനം കൊണ്ട് തന്നെയാണ്. ആദ്യമായിട്ടിവിടെ പറയുമ്പോൾ അവർ ചെയ്തു കൂടാത്തതാണ് പറഞ്ഞിരിക്കുന്നത്. അവർ അങ്ങനെ ചെയ്യരുത്. പിതാക്കന്മാർ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യരുത്? പ്രകോപിപ്പിക്കരുത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത്. പിതാക്കന്മാർക്ക് അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ, അവരെ ബുദ്ധി ഉപദേശിക്കുന്നതിൽ, ശിക്ഷിക്കുന്നതിൽ. എന്നാൽ ഇവിടെ പറയുന്നത് ആ അധികാരവും അവകാശവും പിതാക്കന്മാർ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവർ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. വഴിതെറ്റിപ്പോയ, ട്രാക്ക് തെറ്റി ജീവിച്ച ഒരു യുവാവിനോട് ഒരിക്കൽ ചോദിച്ചു, കുഞ്ഞേ എന്താണെന്ന് ഇങ്ങനെയൊക്കെ പോകുന്നത്? നിന്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ അന്തസ്സോടും അഭിമാനത്തോടും ഒക്കെ ജീവിക്കണ്ടേ? കുടുംബത്തിന് അഭിമാനമായി നീ മുന്നോട്ട് പോകേണ്ടവനല്ലേ? അവന് മറുപടി ഇങ്ങനെ ആയിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും എൻ്റെ പിതാവിൽ നിന്ന് ഒരു പ്രോത്സാഹനത്തിൻ്റെ അഭിനന്ദനത്തിൻ്റെ വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ തരത്തിൽ ജീവിക്കുന്നവർ കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നവർ, എപ്പോഴും ശാസിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ മേലെ എപ്പോഴും വിരൽ ചൂണ്ടി ആജ്ഞയുടെ ശബ്ദം മാത്രം ഉയർത്തുന്നവർ, മറ്റുള്ളവർ മുമ്പാകെ കുഞ്ഞുങ്ങളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നവർ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ വികസനത്തെ അത് ബാധിക്കും. അവരുടെ സെൽഫ് എസ്റ്റീം ഒരിക്കലും വളരുകയില്ല. അവർ കോൺഫിഡൻസ് ഉള്ളവരായിട്ട് അവർ വളരത്തില്ല. അതുകൊണ്ട് പേരൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ വ്യക്തിത്വമുള്ളവരായി കുഞ്ഞുങ്ങൾ വളർന്നു വരണമെങ്കിൽ അവർക്കാവശ്യമായ അഭിനന്ദനവും പ്രോത്സാഹനവും ഒക്കെ കൊടുക്കണം. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം പറയുകയാണെന്ന് പറഞ്ഞ് ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളരെ നെഗറ്റീവായി പോകുന്ന ചില വീടുകൾ കണ്ടിട്ടുണ്ട്. പേരൻസ് പലപ്പോഴും അതിൽ ശ്രദ്ധിക്കാതെയും മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. എന്നാൽ അങ്ങനെ ഒരിക്കലും ആകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമാനത്തോടെ വളരുവാൻ അവർക്കെല്ലാ പ്രോത്സാഹനവും കൊടുക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത്, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. അതോ രണ്ടാമത്തെ ഭാഗം, കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഓമനിച്ച് പോറ്റി സ്നേഹിച്ച് വളർത്തണം. അതേത് കുടുംബത്തിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇബ്രാലേഖനം 12:2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, മകനെ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. നിങ്ങൾ ബാലശേഷം സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശേഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗളയുടെയന്മാരത്രേ. അപ്പൊ ശിക്ഷിച്ചത് അവർക്ക് ഗുണം വരാൻ വേണ്ടിയാണ്. അവര് വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് എന്നാണ് അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ ബാലശിക്ഷ അതുള്ളത് തന്നെയാണ്. ബാലശിക്ഷയിൽ, കർത്താവിന്റെ ബാലശിക്ഷയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തണം. ശിക്ഷിക്കുന്ന തെറ്റല്ല, എന്നാൽ അർഹമായ നിലയിൽ ശിക്ഷിക്കുവാൻ പേരൻസിന് ചുമതലയുണ്ട്. ചിലരെങ്കിലും ചില വീട്ടിൽ പറഞ്ഞു കേട്ടുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇതുവരെയും തല്ലിയിട്ടില്ല, ഞാൻ ഇതുവരെയും ശിക്ഷിച്ചിട്ടില്ല. ചില കുഞ്ഞുങ്ങൾ വളരെ അലസരായി സമൂഹത്തിൽ ചോദ്യചിഹ്നമായും മാറുന്നത് പേരൻസ് വേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ബാലശിക്ഷ കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തുകയാണ്. പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, പത്യോപദേശത്തിലും വളർത്തുക. നമ്മുടെ കുഞ്ഞുങ്ങൾ സെക്കുലർ തലങ്ങളിൽ വളരെ ഉയരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂൾ അഭ്യസനത്തിന് കുഞ്ഞുങ്ങളെ വിടുന്നതിൽ തീരെ താല്പര്യമില്ല. ചെറിയ മഴ ചാറിയാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു തലവേദന ഉണ്ടായാൽ മതി, ഉടനെ കുഞ്ഞിനോട് പറയാം, കുഞ്ഞെ നീ ഇന്ന് ഉറങ്ങിക്കോ, കിടന്നോ, നീ വിശ്രമിച്ചോ എന്ന് പറയും. എന്നാൽ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിലാണെങ്കിലോ അവരൊരിക്കലും വീട്ടിൽ ഇരുത്തുകയാൽ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചൊക്കെ പറഞ്ഞയക്കും. അതിന് കാരണം ലൗകിക ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിൽ പേരൻസ് വളരെ ഉത്സാഹമുള്ളവരാണ്. ലക്ഷങ്ങൾ മുടക്കി ഒരുപക്ഷെ കുഞ്ഞിന് അഭിരുചിയില്ലാത്ത വിഷയങ്ങൾ പോലും എടുപ്പിച്ച് പഠിപ്പിച്ച് സമൂഹത്തിൽ പലപ്പോഴും ബാധ്യതയായിത്തീരുന്ന അനുഭവങ്ങൾ പോലും കാണാറുണ്ട്. ലൗകിക ജ്ഞാനം നൽകുന്നതിൽ വളരെ ശുഷ്കാന്തി അത് പേരൻസ് കൊടുക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ പത്യോപദേശത്തിൽ പോറ്റി വളർത്തുവീൻ. എഴുതുമ്പോൾ തനിക്ക് തന്നെ അറിയാം, ലൗകിക ജ്ഞാനം കൊടുക്കുവാൻ പേരൻസ് ശ്രദ്ധിക്കും. അതുകൊണ്ട് എന്നാൽ അവർ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ പത്യോപദേശത്തിൽ ക്രിസ്തീയ പരിശീലനവും ദിവ്യ പരിജ്ഞാനവും പകർന്നു കൊടുക്കുന്നതിൽ പേരൻസ് വളരെ ഉത്സാഹിക്കണം. ദൈവവചനം വായിക്കുവാൻ പഠിക്കുവാൻ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുക. സൺഡേ സ്കൂൾ അഭ്യസനത്തിന് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കൂടുവരവുകൾ ദൈവത്തിൻ്റെ വചനം വളരെ അറ്റൻറ്റീവായിരുന്ന് പഠിക്കുന്നതിലുള്ള അവരെ എൻകറേജ് ചെയ്യുക. അതെ, പല നിലകളിൽ ദൈവവചനം പഠിക്കുവാൻ നമുക്ക് അവസരങ്ങളുള്ളപ്പോൾ അതിനുള്ള എൻകറേജ്മെൻറ്റ് കുഞ്ഞുങ്ങൾ കൊടുക്കുക. ഇതൊക്കെ നിശ്ചയമായിട്ടും പത്യോപദേശത്തിൽ വളർത്തിയെടുപ്പാൻ കാരണമായിത്തീരും. ഏലി പുരോഹിതനെ കുറിച്ച് നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട്. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏലി പുരോഹിതൻ വേണ്ടതുപോലെ കുഞ്ഞുങ്ങളെ ശാസിച്ചമർത്തിയില്ല. കാരണം അവർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവനാമത്തിന് അപമാനകരമായ നിലയിൽ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവരെ വേണ്ടതുപോലെ ശാസിച്ചമർച്ച ചെയ്യുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഏലി പുരോഹിതനും കുടുംബത്തിനും വന്ന വലിയ തകർച്ച നമ്മുടെയും കുടുംബങ്ങളിൽ ഉണ്ടാകും. ദൈവഭക്തിയുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ പേരൻസ് വളരെയധികം ശുഷ്കാന്തിയുള്ളവരാകണം. കറക്ഷൻ വേണ്ടിയ തലങ്ങളിൽ അത് ചെയ്യുവാൻ ഒരിക്കലും മടി കാണിക്കരുത്. അതെ, കുഞ്ഞുങ്ങളെ പ്രോത്സാഹനം കൊടുക്കുന്നത് പോലെ തന്നെ കറക്റ്റ് ചെയ്യേണ്ട തലങ്ങൾ ഏതെന്ന് പേരൻസ് തിരിച്ചറിയണം. അപ്പോൾ പോറ്റി പുലർത്തലിൽ ശാരീരികവും മാനസികവുമായ വളർച്ച മാത്രമല്ല ആത്മീക വളർച്ചയും ഉണ്ട്. നമുക്ക് ഒരു വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ, ഒരാളത്വത്വ ആളത്വം വികസിക്കുക എന്ന് പറഞ്ഞാൽ, ദേഹം, ദേഹി, ആത്മാവ്, ശരീരം, മനസ്സാത്മാവ് ഇതെല്ലാം വികസിച്ചു വരണം. പലപ്പോഴും ശാരീരിക പോഷണം ആണ് അല്ലെങ്കിൽ മാനസിക പോഷണം വരെ എത്തുന്ന നിലയിലേക്കാണ് പലരുടെയും ഉത്സാഹം. എന്നാൽ ആത്മീക വളർച്ചയെക്കുറിച്ചും തലമുറയുടെ ആത്മീകമായ വളർച്ചയെക്കുറിച്ചും പേരൻസ് ഉത്സാഹമുള്ളവരായിരിക്കണം. ക്രിസ്തീയ സ്വഭാവ രൂപീകരണം പരമപ്രധാനമാണ് എന്നാണ് ഈ പറയുന്നതിൻ്റെ സാരം. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി, മെന്റലി ആൻഡ് സ്പിരിച്വലി ഈ മൂന്ന് തലങ്ങളിലും വളരെ ശക്തിയുള്ളവരായി തീരുക. അപ്പോൾ ഈ ആറാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മക്കളെ എന്ന് സംബോധന ചെയ്ത് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. അതിനുശേഷം പിതാക്കന്മാരെ എന്ന് സംബോധന ചെയ്തും എഴുതിയിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം നമ്മളിവിടെ തിരിച്ചറിയുന്നത്, ഒരു കുടുംബം നന്നായി പോകണമെങ്കിൽ കുഞ്ഞുങ്ങൾ അവരുടെ ചുമതല ഏറ്റെടുക്കണം, ഒപ്പം പിതാക്കന്മാരും അവരുടെ ചുമതല ഏറ്റെടുക്കണം. ആ കാലഘട്ടത്തിൽ പിതാക്കന്മാർക്കുണ്ടായിരുന്ന സ്ഥാനവും പ്രാധാന്യവും സ്വാധീനവും എന്ന നിലയ്ക്കാണ് പിതാക്കന്മാരെ എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെയൊക്കെ മാതാക്കളെ എന്നൂടെ ചേർത്ത് പഠിക്കുന്നതാണ് ശരി. സഹോദരന്മാരെ എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് ഇതേ ഇവിടെയും നമ്മൾ കാണേണ്ടത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും മത്യോപദേശത്തിലും പോറ്റി വളർത്തും എന്ന് പറയുമ്പോൾ, മാതാക്കളെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും മത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ എന്ന് റീറീഡ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരു കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ മാതാവും പിതാവും ഒരുപോലെ ചുമതല ഏറ്റെടുക്കുമ്പോഴാകുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.